സുപരിചിതമായ ഒരു വേദഭാഗം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 19:38-42 വാക്യം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 19:38-42. Yes. Yes. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നാം വായിച്ചു കേട്ടത്. യേശുക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ കൊണ്ടുചെന്ന് അടക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വിശദീകരണം വേദപുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചറിയുവാൻ കഴിയുന്ന വേദഭാഗമാണ് ഈ വേദഭാഗം. എന്നാൽ ഈ വേദഭാഗത്തിലൂടെ നാം മുൻപോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിനത്തിൽ അങ്ങയുടെ ആത്മാവ് എന്നോട് സംസാരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, എന്നോട് സംസാരിക്കുമാറാകണമേ, എന്നോട് ഇടപെടുമാറാകണമേ, നിങ്ങളുടെ ശബ്ദം എന്നെ കേൾപ്പിക്കുമാറാകണമേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേൾക്കുന്ന ആലോചന എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയായി തീരണമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം കരയറ്റുന്നു. ആത്മാവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി സ്തോത്രം. ഇതിൻ്റെ ആഴത്തിലും ചില മുത്തുകളെ എടുപ്പാൻ ഈ പകൽ വേളയിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവ വചന ശുശ്രൂഷ നടക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന അന്ധകാര ശക്തിമേൽ, ദൈവ വചന ശുശ്രൂഷ നടക്കുമ്പോൾ അതിനെതിരെ പോരാടുന്ന സകല അന്ധകാര ശക്തിമേലും നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം നേടുകയാണ്. ഹൃദയങ്ങളെ കുരുടാക്കി വെച്ചിരിക്കുന്ന ദുഷ്ടശക്തികളെ യേശുവേ അങ്ങ് തകർത്തിരിക്കാൻ സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ, ആമേൻ. ആ വേദഭാഗം ഒന്നുകൂടെ വായിച്ചാട്ടെ. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന് ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസേഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞുവല്ലോ, യേശു ക്രിസ്തുവിൻ്റെ ശരീരം കൊണ്ടുചെന്ന് അടക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ നല്ലൊരു കാര്യം നമുക്ക് ഈ വേദഭാഗത്തോടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. യേശുവിൽ നിന്ന് അത്ഭുതത്തിൻ്റെ ശക്തിയാൽ ഉണ്ടായ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. മാത്രവുമല്ല, മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ട് ഞങ്ങൾ പിന്മാറി പോകുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ശരീരം ക്രൂശിന്മേൽ തൂങ്ങപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പലരും ഇതാ മാറി മാറി പോകുകയാണ്. ഇതാണ് ക്രൂശിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിന്റെ കയ്യിൽ പണമുള്ളപ്പോൾ, നിനക്ക് പാരമ്പര്യം പറയുവാൻ ഉള്ളപ്പോൾ ഒരുപക്ഷേ ചില പ്രിയപ്പെട്ടവർ നിന്നോടൊപ്പം കാണും. എന്നാൽ നിന്റെ ജീവിതത്തിൽ ക്രൂശിന്റെ അനുഭവം അല്ലെങ്കിൽ കഷ്ടതയുടെ അനുഭവം കടന്നു വരുമ്പോൾ പലരും മെല്ലെ മെല്ലെ നിന്നിൽ നിന്ന് അകന്ന് മാറിപ്പോകും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. ചില നാളുകൾക്ക് മുൻപ് മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ച ഒരു വാർത്ത എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കളഞ്ഞു. അതിപ്രകാരമാണ്, കോട്ടയത്തിന് സമീപമുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും MBBS ബിരുദം നേടിയ ഒരു ഡോക്ടർ, താൻ ബിരുദം നേടി മിടുക്കനാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, തനിക്ക് അനുഗ്രഹീതമായ ഒരു ജോലിയും ലഭിച്ചു കഴിഞ്ഞപ്പോൾ, കോട്ടയത്തുള്ള ഒരു ഉന്നത കുടുംബത്തിൽ നിന്നും തനിക്കൊരു വിവാഹാലോചന കടന്നു വന്നു. ഏറെ താമസിയാതെ രണ്ട് കുഞ്ഞുങ്ങളായി അവർ കുടുംബമായി സന്തോഷമായി കഴിയുന്ന വേളയിൽ ഈ ഡോക്ടർക്ക് ആസ്മയുടെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. എന്തുകൊണ്ടെന്നറിയത്തില്ല, വിവിധ ചികിത്സകൾ ചെയ്തിട്ടും തനിക്ക് സൗഖ്യം കിട്ടിയതുമില്ല. അതുമല്ല, അതേ സന്ദർഭത്തിൽ ആ ഡോക്ടറിന്റെ കണ്ണിന്റെ കാഴ്ച മെല്ലെ മെല്ലെ മങ്ങുവാൻ തുടങ്ങി. താൻ സമ്പാദിച്ചത് മുഴുവനും താൻ ചിലവാക്കി വിവിധമാകുന്ന സ്ഥലങ്ങളിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും തനിക്ക് സൗഖ്യം ലഭിച്ചില്ല. ഏറെ താമസിയാതെ ഈ മനുഷ്യൻ പൂർണനായ ഒരു അന്ധനായി മാറി. തനിക്ക് ലഭിച്ചിരിക്കുന്ന ബിരുദമുണ്ടെങ്കിലും അതുകൊണ്ടുപോലും സേവനം ചെയ്യാൻ വയ്യാത്ത സമയമെത്തി. തൻ്റെ കയ്യിലുള്ള ധനമെല്ലാം തീർന്നുപോയി. ഇതാ വേദനയുടെ നീർച്ചുഴിയിൽ ഈ മനുഷ്യൻ അകപ്പെട്ടു. ഞാൻ പറയട്ടെ, തനിക്ക് ലഭിച്ചത് ഉന്നത കുടുംബത്തിൽ നിന്നും ഒരു സഹോദരിയായിരുന്നു ഭാര്യയായി ലഭിച്ചത്. തൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നപ്പോൾ അവർ മെല്ലെ മെല്ലെ മാറിപ്പോകാൻ തുടങ്ങി. ഏറെ താമസിയാതെ താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും തന്നെ വിട്ട് പിരിഞ്ഞ് മാറിപ്പോയി. ഒരു കുഞ്ഞുങ്ങളുടെ പോലും ആശ്രയമില്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ TB വാർഡിനുള്ളിൽ കിടന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ആ മനുഷ്യന്റെ ചിത്രം മാതൃഭൂമി പുറത്തുവിട്ടു. ഇതിന്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, നിന്നെ കൊണ്ട് പ്രയോജനമുള്ളത് കൊണ്ടാണ് ലോകം നിന്നെ സ്നേഹിക്കുന്നത്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്നെ കൊണ്ട് പ്രയോജനമുള്ളത് കൊണ്ടാണ് ലോകം നിന്നെ സ്നേഹിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, എൻ്റെ കുടുംബം എന്നെ വിട്ടു പോകത്തില്ല, അവരെല്ലാം എന്നെ സ്നേഹിക്കുന്നവരാ. ശരി, ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കട്ടെ. നിനക്ക് എഴുന്നേൽക്കുവാൻ കഴിയാത്ത നിലയിൽ നീ ഒന്ന് കിടക്കയിൽ വീഴട്ടെ. ഇനി ഒരിക്കലും നിനക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. നീ തളർന്ന് നിന്റെ കിടക്കയിൽ എന്നേക്കുമായി കഴിഞ്ഞാൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവോ നിന്റെ കുഞ്ഞുങ്ങളോ പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളം കൊണ്ടൊരു വാക്കിങ്ങനെ പറയും, ദൈവമേ നരകിക്കാതെ ഇനി ഈ ജീവനെ നീ ഒന്നെടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തുകൊണ്ട് ലോകം ഇത് പറയുന്നു? നിന്നെ കൊണ്ടുള്ള പ്രയോജനം തീർന്നിരിക്കുന്നു. നിന്നെ കൊണ്ടുള്ള പ്രയോജനം തീരുമ്പോൾ ലോകം നിന്നെ വെറുക്കും. എന്നാൽ നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ ഇരുന്നപ്പോഴും നിന്നെ തേടിയെത്തിയ ഒരു സ്നേഹമുണ്ടെങ്കിൽ, ഓ നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ ഇരുന്നപ്പോഴും നിന്റെ അരികിലേക്ക് ഓടിയടുത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ, ഈ രാവിലെ സമയം ഞാൻ ഉയർത്തുന്ന ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്ന യേശുവിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹം ഒരിക്കലും നിന്നു പോകയില്ല, അത് കുറഞ്ഞു പോകയില്ല, അത് നിലനിൽക്കുന്ന സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടവരരുത്. ക്രൂശിന്റെ അനുഭവം വരുമ്പോൾ ലോകമിതാ വെറുക്കുന്നു, ലോകമിതാ മാറിപ്പോകുന്നു. അടുത്തത് ക്രൂശിന്റെ മറ്റൊരു പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ക്രൂശിന്റെ പൂർവകാല ചരിത്രം എന്ന് പറയുന്നത്, ക്രൂശ് ശാപത്തിന്റെ പ്രതീകമായിരുന്നു. ഏറ്റവും വലിയൊരു ശാപത്തിന്റെ പ്രതീകമായിട്ടാണ് ക്രൂശിനെ കണ്ടിരുന്നത്. എന്നാൽ നമ്മളതിനെ ആരാധിക്കുന്നില്ല, നമ്മൾക്കതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളും അല്ല നമ്മൾ. എന്നാൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ പല പ്രമുഖമായ സ്ഥലങ്ങളിലും ക്രൂശിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല വ്യക്തികളും ഇതിനെ ആരാധിക്കുന്നു, മാത്രമല്ല പല വ്യക്തികളും അതിനെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട് ശാപത്തിന്റെ പ്രതീകമായിരുന്ന ആ ക്രൂശ് മറ്റുള്ളവരാൽ പുകഴ്ത്തത്തക്ക ഒന്നായി മാറി? ഞാൻ പറയാം, ഒരു നിലയിലും വിലയില്ലാത്ത ക്രൂശ് വിലയുള്ളതായി തീർന്നത് യേശുനാഥൻ അതിൽ പിടഞ്ഞ് മരിച്ചതുകൊണ്ടാ. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു അതിൽ കയറിയത് കൊണ്ടാണ് അത് വിലയുള്ളതായി തീർന്നത്. നിന്നെ കൊണ്ടൊരു വിലയും ലോകത്തിന് ഇല്ല.
നീ ഒരുപക്ഷെ ശാപത്തിന്റെ പ്രതീകമായി സമൂഹം നിന്നെ കണക്കാക്കിയെന്നിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ യേശു നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നീ വിലയുള്ളവനായി മാറുകയാണ്, നീ ശ്രേഷ്ഠനായി മാറുകയാണ്. ഈ രാവിലെ സമയം ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതം പറഞ്ഞാൽ ഞാൻ ശാപത്തിന് പ്രതീകമായിരുന്നു, മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവനായിരുന്നു, ഞാൻ ആകെ തകർന്നവനായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഏതെങ്കിലും നിലയിൽ ബഹുമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ ഉള്ളൂ, യേശുനാഥൻ എൻ്റെ ജീവിതത്തിൽ വന്നത് കൊണ്ടാണ്. യേശു വരുന്നിടത്ത് വിലയുണ്ട്, യേശു വരുന്നിടത്ത് അത്ഭുതമുണ്ട്, യേശു വരുമ്പോൾ നിന്റെ വിലയ്ക്ക് വ്യത്യാസം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ ക്രൂസിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അടുത്ത ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ പോകുകയാണ്. ഇതാ അതിന്റെ പശ്ചാത്തലം കൂടെ ഞാനൊന്ന് പറയാം. യേശു ക്രിസ്തു ക്രൂസിൽ ഇതാ വേദനകൾ ഏറ്റുവാങ്ങി. അതിനുശേഷം വേദപണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് വൈകിട്ട് 3 മണിയാകുമ്പോൾ യേശു തൻ്റെ പ്രാണനെ വെടിയുന്നു. യേശു ഇപ്പോൾ എവിടെ കിടക്കുന്നത്? നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് എവിടെയാണ്? ക്രൂസിനെ കുറിച്ചിട്ടാണല്ലോ. പ്രൈസ് ദി ലോർഡ്. വൈകിട്ട് 3 മണിയായപ്പോൾ യേശു തൻ്റെ പ്രാണനെ വെടിയുന്നു. ആദ്യം നാം വായിച്ച വേദഭാഗത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു, അന്നേ ദിവസം എന്ന് പറയുന്നത് ശബത്തിന്റെ ഒരുക്ക നാൾ ആയിരുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ അടുത്ത ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമാ? ശബത്ത് ദിവസമാ. നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ സമയം കണക്കാക്കുന്നത് രാത്രി 12 മണിയാകുമ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു, നെക്സ്റ്റ് ഡേ. എന്നാൽ യഹൂദന്മാർ സമയം കണക്കാക്കുന്നത് വൈകിട്ട് 6 മണി അല്ലെങ്കിൽ സന്ധ്യയോടുകൂടി അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് നാം സമയം കണക്കാക്കുകയാണെങ്കിൽ വൈകിട്ട് 3 മണിയായപ്പോൾ യേശു തൻ്റെ പ്രാണനെ വെടിയുന്നു. യേശുവിൻ്റെ ശരീരം ക്രൂസിൽ കിടക്കുകയാണ്. അടുത്ത 3 മണിക്കൂർ കഴിയുമ്പോൾ വൈകിട്ട് 6 മണി ആകും. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ആ വൈകിട്ട് 6 മണിയാകുന്നതോടുകൂടി ശബത്ത് എന്ത് ചെയ്യുകയാ? ആരംഭിക്കുക. ശബത്തിനൊരു പ്രത്യേകതയുണ്ട്. ശബത്ത് ദിവസത്തിൽ ആരുടെയും ശരീരം ക്രൂസിൽ നിന്ന് ഇറക്കത്തില്ല, അത് ക്ലീൻ ചെയ്യത്തില്ല. ആ യഹൂദന്മാർ ഒരു ജോലിയും എന്ത് ചെയ്യത്തില്ല? ചെയ്യത്തും ഇല്ല. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ യേശുവിൻ്റെ ശരീരം സുരക്ഷിതമായ ഒരു കല്ലറയ്ക്കുള്ളിൽ എത്തിയേ മതിയാകത്തുള്ളു. കേവലം 3 മണിക്കൂർ മാത്രം. ആ 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ യേശുവിൻ്റെ ശരീരം ഒരു കല്ലറയ്ക്കുള്ളിൽ എത്തിയില്ല എങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം ഒന്നടങ്കം തെറ്റും. എന്താ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം? അവൻ്റെ ശരീരം ദ്രവത്വം കാണാൻ അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത 3 മണിക്കൂറിൽ എൻ്റെ യേശുവിൻ്റെ ശരീരം സുരക്ഷിതമായ കല്ലറയ്ക്കുള്ളിൽ പോയില്ല എങ്കിൽ ക്രൂശിന്മേൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന എൻ്റെ യേശുവിൻ്റെ ശരീരം പക്ഷികൾക്ക് അത് ഭക്ഷണമായി തീരും. ഓ ഹല്ലേലൂയ, അത് ദ്രവത്വം കാണാൻ ഇടയായിത്തീരും, അത് ചിന്നി ചിതറുവാൻ ഇടയായിത്തീരും. എന്നാൽ ഞാൻ പറയട്ടെ, ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ഓ ലോകത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചാലും ഈ തിരുവചനത്തിൽ ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ നിറവേറിയിരിക്കും. ഓ ഹല്ലേലൂയ, എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും ശരി, വചനം വചനം അതിനെ അതിജീവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിക്കേണ്ടി വന്നാലും വിട്ടിട്ട് പോകയില്ല എന്ന് പറഞ്ഞ പത്രോസിനെ അവിടെ കാണുന്നില്ല, യോഹന്നാനെ അവിടെ കാണുന്നില്ല. എല്ലാവരും മാറി മാറിപ്പോയി, ആരും യേശുവിൻ്റെ ശരീരം കല്ലറയിലേക്ക് കൊണ്ടുപോകാനില്ല. എന്നാൽ ആ സന്ദർഭത്തിൽ ഇതാ രണ്ടു പേർ തയ്യാറായി മുൻപിലേക്ക് വരികയാണ്. ഒരാളുടെ പേരാണ് യോസേഫ്, മറ്റൊരാളുടെ പേര് നിക്കോദിമോസ്. യോസേഫ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മന്ത്രിയാണ്, ഉന്നത സ്ഥാനമുള്ള വ്യക്തിയാണ്. മാത്രമല്ല നിക്കോദിമോസ് എന്ന് പറയുന്ന സമൂഹത്തിലെ ബഹുമാന്യനായ വ്യക്തിയും ഇതാ തയ്യാറായി മുൻപോട്ട് വരികയാണ്. ശിഷ്യന്മാരെ, നിങ്ങൾ എവിടെ പോയി? ഒരു കാര്യം മനസ്സിലാക്കുക,
പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടെങ്കിൽ പന്ത്രണ്ട് ശിഷ്യന്മാരും അവിശ്വസ്തനായി തീർന്നാലും എന്റെ ദൈവത്തിന്റെ പദ്ധതിക്ക് വ്യത്യാസം സംഭവിക്കത്തില്ല. പന്ത്രണ്ട് ശിഷ്യന്മാരും അവിശ്വസ്തരായി തീർന്നാലും എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മുടക്കം വരുത്തില്ല. നീ അവിശ്വസ്തനായി തീർന്നാൽ മറ്റൊരുവനെ എന്റെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കും. യെസ്, പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിലുള്ള പെന്തക്കോസ്റ്റ് സമൂഹമേ, ഞാൻ വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത്. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന് നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാൽ എന്റെ ദൈവത്തിന് വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ സമയമേറെ വേണ്ട. നിങ്ങൾ പ്രതീക്ഷിക്കാത്തെടുത്തെന്ന് എന്റെ ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. നീ വിശ്വസ്തനാണോ ഇല്ലയോ എന്നാണ് ദൈവം നോക്കുന്നത്. ശിഷ്യന്മാരും മറ്റുള്ളവരും എല്ലാം അവിശ്വസ്തരായി തീർന്നപ്പോൾ ഇതാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ, യോസേപ്പും നിക്കോദിമോസും തയ്യാറായി മുൻപിലേക്ക് വരികയാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രത്യേകമായ വിഷയം ഇതിനോടനുബന്ധിച്ചാണെങ്കിലും യേശുവിൻ്റെ ശരീരത്തെ, പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ ശരീരത്തെ നമുക്ക് പുതിയ നിയമസഭയോട് ഉപമിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ചും യേശുവിൻ്റെ ശരീരത്തെ പുതിയ നിയമസഭയോട് ഉപമിച്ചിരിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് മുൻപോട്ട് പോകാം. ഇതാ, ഈ യോസേപ്പും നിക്കോദിമോസും യേശുവിൻ്റെ ശരീരം ഏറ്റെടുക്കുവാൻ തയ്യാറായി അവർ മുൻപിലേക്ക് വരികയാണ്. അവർക്ക് പാരമ്പര്യം പറയാൻ ഇല്ല, പ്രൈസ് ദി ലോർഡ്, അവർക്ക് പുകഴ്ച പറയാൻ ഇല്ല. എങ്കിലും അവരിതാ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി അവരിതാ മുൻപിലേക്ക് വരികയാണ്. എന്താണ് യോസേപ്പും നിക്കോദിമോസും ചേർന്ന് ചെയ്യുന്നു, മറ്റുള്ള ശിഷ്യന്മാരുമായിട്ട് ഇവർക്കുള്ള വ്യത്യാസം എന്താണ്? ശിഷ്യന്മാര് വാക്കുകൊണ്ടാണ് യേശുവിനെ സ്നേഹിച്ചത്. യോസേപ്പും നിക്കോദിമോസും ഹൃദയം കൊണ്ടാണ് യേശുവിനെ സ്നേഹിച്ചത്. ഈ നാളുകളിൽ വാക്കുകൊണ്ട് സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവരല്ല എൻ്റെ ദൈവത്തിന് ആവശ്യം. ഹൃദയം കൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവരെയാണ് എൻ്റെ യേശുവിന് ആവശ്യം. അവൻ പ്രതികൂലത്തിന് മധ്യത്തിൽ പതറി നിൽക്കുകയില്ല, അവൻ മുൻപോട്ട് വരും. അടുത്തത്, ഈ യോസേപ്പ് യേശുവിൻ്റെ ശരീരം ഏറ്റെടുക്കുവാൻ മുൻപോട്ട് വന്നാൽ തൊട്ടടുത്ത ദിവസം തൻ്റെ മന്ത്രിസ്ഥാനം ഒരുപക്ഷെ തെറിക്കും. നിക്കോദിമോസ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുൻപോട്ട് വന്നാൽ തൊട്ടടുത്ത ദിവസം സമൂഹത്തിലുള്ള തൻ്റെ സ്ഥാനമാനങ്ങൾ പോകും. കാര്യം, റോമൻ അല്ലെങ്കിൽ യഹൂദന്മാരുടെ മധ്യത്തിൽ യേശുവിൻ്റെ ശരീരം ഏറ്റെടുത്തുകൊണ്ട് ആരെങ്കിലും പോയാൽ അവൻ നിന്ദാപാത്രമായി തീരും. പക്ഷെ ഞാൻ പറയട്ടെ, സ്ഥാനം പോയാലും വേണ്ടേ അല്ല, മാനം പോയാലും വേണ്ടേ അല്ല, തൻ്റെ ഉന്നത സ്ഥാനം പോയാലും എനിക്ക് സങ്കടമില്ല, എനിക്കെൻ്റെ യേശുവിൻ്റെ ശരീരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ യോസേപ്പ് മുൻപോട്ട് പോകയാ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി, യേശുവിൻ്റെ ശരീരത്തിന് വേണ്ടി നിനക്കുള്ളത് എന്തും ത്യജിപ്പാൻ നീ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് ദർശിപ്പാൻ കഴിയും. സ്ഥാനമല്ല നിനക്ക് വലുത്, മാനമല്ല നിനക്ക് വലുത്, നിനക്ക് യേശുവിൻ്റെ ശരീരമാണ് നിനക്ക് വേണ്ടത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഈ യോസേപ്പ് പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. പീലാത്തോസിനോട് പറയുകയാണ്, ഈ യേശുവിൻ്റെ ശരീരം എനിക്ക് വിട്ടുതരിക. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ ശരീരം എനിക്ക് വിട്ടുതരിക. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ ശരീരം പുതിയ നിയമസഭയോടാണ് നമ്മൾ ഉപമിച്ച് പഠിക്കുന്നത്. അവൻ്റെ കയ്യിൽ, ആരുടെ കയ്യിൽ? യോസേപ്പിൻ്റെ കയ്യിൽ യേശുവിൻ്റെ ശരീരം പീലാത്തോസ് എന്ത് ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്തു. ആവശ്യബോധമുള്ളവൻ്റെ കയ്യിലാണ് സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നത്, യേശുവിൻ്റെ ശരീരത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ പ്രസ്ഥാനങ്ങളുടെ വിവിധമാകുന്ന ചുമതലകൾ കിട്ടിയെന്നിരിക്കാം, എനിക്കുമുണ്ട്. എന്നാൽ ആത്മീകമായി നിൽക്കുന്ന ദൈവസഭയുടെ ഉത്തരവാദിത്വം ദൈവമേൽപ്പിക്കണമെങ്കിൽ അത് ആവശ്യ ബോധമുള്ളവന്റെ കയ്യില. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം, രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന ഭക്തനെ, നിന്റെ കരങ്ങളിലാണ് ദൈവം ദൈവസഭയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. സന്തോഷമുള്ള കരങ്ങളെ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സഭയുടെ ഉത്തരവാദിത്തം നമുക്ക് വേണമോ? ആത്മിക സഭയുടെ ഉത്തരവാദിത്തം നമുക്ക് വേണമോ? രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കുന്ന കരയുന്ന ആളുകളായിത്തീരുന്നവർക്കാണ് തീർച്ചയായിട്ടും ഇതാ ഇത് ഏറ്റെടുക്കുവാൻ കഴിയുന്നത്. അടുത്തത്, ഈ യോസേപ്പും നിക്കോദിമോസും കൂടെ യേശുവിന്റെ ശരീരം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. എന്നോട് പറഞ്ഞാൽ ഭാരം വഹിച്ചുകൊണ്ട്, ഭാരം വഹിച്ചുകൊണ്ട്, ഭാരം വഹിച്ചുകൊണ്ട്, ദൈവസഭയുടെ ഭാരം വഹിച്ചുകൊണ്ട് ഐക്യതയോടെ സ്നേഹത്തോടെ ഈ യോസേപ്പും നിക്കോദിമോസും ഇതാ മുൻപിലേക്ക് വരികയാണ്. ഈ കാലങ്ങളിൽ ദൈവസഭയുടെ ആത്മീകമായിരുന്ന കാര്യങ്ങളുടെ ഭാരം വഹിക്കാനുള്ളവർ വളരെ 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 ചുരുക്കമാണ്. ഇന്ത്യയിലെ ഒരു പ്രശസ്തമായ ന്യൂസ് പേപ്പർ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച എന്തുകൊണ്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. ആ ആർട്ടിക്കിളിൽ ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു സംഗതി അവരിതാ എഴുതി വെച്ചേക്കുകയാണ്. അതിന് ഒന്നാമത്തെ വിഷയമെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാവരും ഡയറക്ടേഴ്സാണ്, ചെയ്യാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആശയം പിടികെട്ടി കാണുമല്ലോ. ആജ്ഞാപിക്കാൻ ഒത്തിരി പേരുണ്ട്, ചെയ്യാൻ ആള് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ധീരന്മാരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ തയ്യാറാകും? എത്ര പേർ തയ്യാറാകും? എത്ര പേർ തയ്യാറാകും? എത്ര പേർ തയ്യാറാകും? ചെയ്യാൻ മനസ്സുള്ളവരെ എന്റെ ദൈവത്തിന് വേണ്ടത്, കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ അല്ല, ചെയ്യാൻ മനസ്സുള്ള അഭിഷക്തന്മാരെ എന്റെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. നീ ഭാരമേറ്റെടുക്കാൻ തയ്യാറായി മുൻപോട്ട് വന്നാൽ നീ നിന്നാ പാത്രമായി തീരാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഭാരമേറ്റെടുക്കുവാൻ വരുന്നത് എന്റെ ഭക്തരെ കാക്കുവാൻ പരിപാലിക്കുവാൻ എന്റെ ദൈവം ശക്തനാ. എന്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മൂന്നാറിൽ കർത്താവിന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ കടന്നു വന്നു. പ്രത്യേകിച്ചും സുവിശേഷ വേലയിൽ ഇറങ്ങിയതിനു ശേഷം എന്റെ വ്യക്തിപരമാകുന്ന ആവശ്യങ്ങൾ മറ്റ് ആരോടും, പ്രത്യേകിച്ചും എന്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഒക്കെ അല്ലാതെ പുറമെയുള്ള ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പലപ്പോഴും പട്ടിണിയും ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനും എന്നോടൊപ്പമുള്ള ചില കൂട്ടുപ്രവർത്തകരും കൂടെ മൂന്നാറിലെ ഒരു ടിൻ ഷീറ്റിട്ട ഒരു കൊച്ചു മുറിക്കുള്ളിൽ ഞങ്ങൾ പാർത്തുകൊണ്ട് ആ ദേശത്ത് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞങ്ങളുടെ കയ്യിലെ ആഹാരം എല്ലാം തീർന്നുപോയി. മാത്രമല്ല, മണ്ണെണ്ണ വാങ്ങാൻ കയ്യിൽ കാശില്ല. ഞങ്ങളൊരു കാര്യം ചെയ്തു, അവരും ഞങ്ങളും ഒന്നിച്ച് കഷ്ടത അനുഭവിച്ചുകൊണ്ട് ആ മുറിയിൽ കഴിയുകയാണ്. ഭക്ഷണമില്ല. ഞാൻ പറയട്ടെ, മൂന്നാർ പട്ടണത്തിലൂടെ ഒഴുകി വരുന്ന ഒരു തോടുണ്ട്. മൂന്ന് തോടുകളുടെ സംഗമ സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. ആ മൂന്നാറിൽ ആരും പൊതുവെ പച്ചവെള്ളത്തിൽ കുളിക്കാറില്ല. ഞാൻ പറയട്ടെ, കയ്യിൽ കാശില്ലാതെ ബുദ്ധിമുട്ടിയ സന്ദർഭത്തിൽ, മണ്ണെണ്ണ വാങ്ങാൻ കയ്യിൽ കാശില്ലാതിരുന്ന സന്ദർഭത്തിൽ ആരും കാണാതെ മൂന്നാറിലെ ആ തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം കാട്ടിൽ അവിടെ തൊട്ടടുത്തുള്ള പൊന്തക്കാടുകളിൽ കയറിയിരുന്നു കൊണ്ട് കുളിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ ഭക്ഷണമെല്ലാം തീർന്നു. എന്നോടൊപ്പം ചില സുവിശേഷർ കൂടി ഉണ്ടല്ലോ. ഒന്നാമത്തെ ദിവസം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഭക്ഷണമെല്ലാം തീർന്നു, ഞങ്ങൾക്ക് ഒന്നുമില്ല, നീ ഒരു അത്ഭുതം ചെയ്യണമേ. പക്ഷേ അന്നൊരു അത്ഭുതവും നടന്നില്ല. രണ്ടാമത്തെ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. ഞാൻ പറയട്ടെ, മൂന്നാർ പട്ടണത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു കടയിൽ ഇരുന്നു കൊണ്ട് ആളുകൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ഒരു ചായ കുടിച്ചെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന്. അതിൻ്റെ കാര്യം എന്തെന്നാൽ, ഓരോ കാര്യത്തിൻ്റെയും വില ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ നാളുകളിൽ ആരെങ്കിലും ഒരു ചായ തന്നാൽ തന്നെ എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ വില എത്രമാത്രമാണെന്ന്. എന്തായാലും ശരി, കയ്യിലെ കാശെല്ലാം തീർന്നു, ഭക്ഷണം തീർന്നു, കൂട്ടുപ്രവർത്തകരുമായി ഞങ്ങൾ ഇങ്ങനെ ഇതാ അവിടെ കിടക്കുകയാണ്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. പാസ്റ്റർ കെ ഇ എബ്രഹാമിന്റെ കാലത്ത് കാളവണ്ടിയൊക്കെ നിർത്തി
ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമാറാകണമേ. ഡോക്ടർ പോൾ യോങ് ചോയുടെ ഫോർത്ത് ഡയമെൻഷനൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കി. പക്ഷെ ഞാൻ പറയട്ടെ, രണ്ടാമത്തെ ദിവസം അവിടെ ഒരു കാളവണ്ടി നിന്നില്ല, ഒരത്ഭുതവും നടന്നില്ല, ഫോർത്ത് ഡയമെൻഷൻ കൊണ്ട് ഒരു ഗുണവും വന്നില്ല. മൂന്നാമത്തെ ദിവസം രാവിലെ എൻ്റെ കൂട്ടുപ്രവർത്തകർ ഇതാ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കണ്ണുനീർ കണ്ടു. രണ്ട് ദിവസമായി ഭക്ഷണമില്ലാതെ കിടക്കുകയാണ്. മൂന്നാമത്തെ ദിവസം അവരുടെ കണ്ണുനീർ കണ്ടപ്പോൾ എനിക്ക് സഹിപ്പാൻ കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ പാർത്തിരുന്ന കൊച്ചു ടിൻഷിട്ട ആ വീടിൻ്റെ പിൻപിലേക്ക് പോയി. ഞാനിങ്ങനെ ദൈവത്തോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അപ്പാ ഈ മൂന്നാർ പട്ടണത്തിൽ വരുന്നവർ ആഹാരം കഴിച്ച് തൃപ്തരാകുന്നുണ്ട്. ഇവിടുത്തെ പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണമുണ്ട്. ഞാനൊരു വ്യക്തിയോട് ചോദിച്ചാൽ അവരെല്ലാം എന്നെ സഹായിക്കും. എന്നാൽ ഞാൻ മറ്റൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് നിന്നയായിത്തീരും, ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ കൂടുതലൊന്നും വേണ്ട, ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയിരിക്കുന്ന ഞങ്ങൾക്ക് തരുവാൻ നിനക്ക് കഴിവില്ലയോ? എനിക്കറിയാം ഞാൻ ദൈവത്തോട് ചോദിച്ചത് തെറ്റായിപ്പോയെന്ന്. ഞാൻ പറയട്ടെ, ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മോനെ നീ എന്നോട് ചോദിച്ചില്ലയോ എനിക്ക് കഴിവുണ്ടോ എന്ന്. എന്നാൽ ഈ കഷ്ടങ്ങളിലൂടെ നിന്നെ കടത്തിവിടുമ്പോൾ നീ അതിനു മുൻപിൽ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ എന്നറിയാൻ ഞാൻ നിന്നെ ചില പരിശോധനകളിൽ കടത്തിവിടുകയാണ്. എന്നാൽ നീ എന്നോട് ചോദിച്ചില്ലയോ, ഓ എനിക്ക് തരുവാൻ കഴിവില്ലയോ എന്ന്. ഇപ്പോൾ തന്നെ നീ എൻ്റെ അത്ഭുതം കാണുക. ഞാൻ വിചാരിച്ചു എവിടുന്ന അത്ഭുതം വരുന്നത്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ കാണാം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ നേരെ കടന്നു വരികയാണ്. അദ്ദേഹം എന്നെ കണ്ട്, സജി എന്നാണ് ആ സഹോദരൻ്റെ പേര്, എന്നെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ആവശ്യങ്ങളൊന്നും പറഞ്ഞില്ല. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന 5000 രൂപയുടെ ഒരു കെട്ട് നോട്ടെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു ഇത് പാസ്റ്ററുടെ കയ്യിൽ കൊണ്ടുതരാൻ. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ക്രൂശ് വഹിക്കാൻ തയ്യാറാകുന്നവന് യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നവൻ നിന്ദിതനായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ട്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഭാരം വഹിപ്പാൻ തയ്യാറുള്ളവരെ ആണ് ദൈവം ഈ നാളുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് വേറൊരു വേദഭാഗം കൂടെ ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 2 ശമൂവേൽ 6 അതിൻ്റെ 3 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അബിനാദാവിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. സംഭവം നമുക്കറിയാം, ദൈവത്തിൻ്റെ പെട്ടകം ഇതാ മടക്കിക്കൊണ്ടുവരുന്ന വേളയിൽ ഉസ്സയും അഹ്യോവും എന്ന് പറയുന്ന അബിനാദാവിൻ്റെ പുത്രന്മാരായിരിക്കുന്ന രണ്ടുപേരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ കാണുന്നു പെട്ടകം കൊണ്ടുവരുന്നത് ഒരു വണ്ടിക്കകത്താണ്. ഏത് വണ്ടിക്കകത്താണ്? പുതിയോ ഒരു കാളവണ്ടി. നിങ്ങൾ ഇവിടെ ഇല്ലേ? ആ പുതിയ ഒരു കാളവണ്ടി. പ്രൈസ് ദി ലോർഡ്. പുതിയ കാളവണ്ടിക്കകത്ത് കയറ്റിയാണ് പെട്ടകം കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെയാണെങ്കിൽ 30,000 ബിരുദന്മാരുണ്ട്. പാട്ടും ആട്ടവും അങ്ങോട്ട് തുടങ്ങി എല്ലാവിധമായ ആഘോഷങ്ങളോടുകൂടെ പെട്ടകം കൊണ്ടുവരുന്നത്. പക്ഷേ ദൈവത്തിനൊരു പ്രമാണമുണ്ട്, പെട്ടകം കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയായിരിക്കണം? പുരോഹിതന്മാരുടെ ചുമലിൽ ചുമന്നുകൊണ്ടായിരിക്കണം. കൊട്ടുണ്ട്, പാട്ടുണ്ട്, ഓ എല്ലാമുണ്ട്. മാത്രവുമല്ല 30,000 ബിരുദന്മാരുണ്ട്. ബിരുദന്മാരെക്കാളും ബിരുദന്മാരായ ഉസ്സയും അഹ്യോവും ഉണ്ട്. പക്ഷേ എല്ലാമുണ്ടെങ്കിലും പ്രമാണമില്ല. ഹല്ലേലൂയ. ഉസ്സയാഹുവയും പിടിച്ച് ഈ പെട്ടകം വണ്ടിയെ കയറ്റി. ഞാൻ എൻ്റെ ഭാവനയിൽ ഞാൻ വ്യക്തമായി വിശ്വസിക്കുകയാണ്. മാത്രവുമല്ല ഇങ്ങോട്ട് വന്നപ്പോൾ കാണാം, കളത്തിങ്കലെത്തിയപ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന എൻ്റെ കാള വിരണ്ടു. ഈ തോളയിലിരിക്കുന്ന എന്താണെന്ന് കാളക്കറിയാമോ? കാള വിരണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വല്ല വൈക്കോലും വല്ലതും കണ്ടു കാണും. തോളലിരിക്കുന്ന പെട്ടകത്തിൻ്റെ വില എന്തെന്ന് ഈ കാളന്മാർക്കറിയത്തില്ല. ഇതാ ഇത് അങ്ങോട്ടും മൊക്കോട്ടും ഇങ്ങോട്ടും ചാടിയ ഉടനെ ഉസ്സ കയറി പെട്ടകത്തിൽ എന്ത് ചെയ്തു? പിടിച്ചു. ഭാരം വഹിക്കാൻ വയ്യാന്നേ, കാലം മാറിയില്ലയോ, അല്പം മോഡണൊക്കെ ആവണ്ടേ? പ്രൈസ് ദി ലോർഡ്. ശൈലി ഒന്ന് മാറ്റിയതാ. ബിരുദന്മാരിൽ ബിരുദന ഉസയ്യാഹുവും പെട്ടകത്തിൽ പിടിച്ച് അന്നേരം എന്ത് ചെയ്ത്? യഹോവയുടെ കോപം ഉസ്സായുടെ മീതെ ജ്വലിച്ചു. അവന്റെ ആ വിവേകം നിമിത്തം അവൻ സംഹരിക്കപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. അവന്റെ ആ വിവേകം നിമിത്തം അവൻ ദൈവത്തിന്റെ പെട്ടകത്തിൽ തൊട്ടതുമൂലം അവൻ നശിച്ചുപോയി. ഈ കാലങ്ങളിൽ ദൈവമക്കളെ, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഉസ്സായി അഹുവേം വിളിച്ചെന്ന് ചോദിക്കണം, കുഞ്ഞെ നിങ്ങളുടെ വീട്ടിൽ എത്ര നാളായി പെട്ടകം ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഉസ്സായി അഹുവേം പറയും, ഒത്തിരി നാളുകൊണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നേ. നമുക്ക് ഒത്തിരി പാരമ്പര്യം പറയാനുണ്ടല്ലേ. ഈ മക്കളുമാർ രണ്ടുപേരും വന്ന് ഇടയ്ക്കിടയ്ക്ക് പെട്ടകത്തിൽ ഒന്ന് അടിച്ചു നോക്കും, തട്ടി നോക്കും, വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. എത്രയോ പ്രവാചകന്മാർ വന്ന് പറഞ്ഞാൽ തൊടും തൊടും തൊടും, ഇതേലൊന്നും എന്ത് ചെയ്തിട്ടില്ല, തൊട്ടിട്ടുമില്ല. എത്ര നാളുകൊണ്ട് കളിയാന്നറിയാമോ ഇതിനോട്? ദൈവത്തിൻ്റെ നാമത്തോട്, ദൈവത്തിൻ്റെ സഭയോട് ദൈവം തൊടുന്നില്ല. ഒന്നും പറ്റിയില്ല അല്ലേ, ഒന്നും പറ്റിയില്ല. നിന്റെ വീട്ടിൽ വെച്ച് നീ തൊട്ടപ്പം ദൈവം നിന്നെ തൊടാതിരുന്നത് ദൈവത്തിൻ്റെ കരുണയാ. നീ അടുത്തത് എന്നിട്ടും നീ കയറി തൊട്ടാൽ, നിന്റെ വീട്ടിൽ വെച്ച് നിന്നെ ദൈവം തൊട്ടായിരുന്നെങ്കിൽ ലോകത്തിൽ ആരെങ്കിലും അറിയുമോ? ഇല്ല. 30,000 വിരുദന്മാർക്ക് മനസ്സിലാകണം, ജനലക്ഷങ്ങൾക്ക് മനസ്സിലാകണം, ദൈവത്തിൻ്റെ പെട്ടകത്തിൽ ഓ ഹല്ലേലൂയ വിവരമില്ലാതെ കയറി തൊട്ടാൽ, വിശുദ്ധിക്ക് വിരുദ്ധമായി തൊട്ടാൽ, പ്രമാണത്തിന് വിരുദ്ധമായി തൊട്ടാൽ ഇതായിരിക്കുമെന്ന് ആയിരങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി ദൈവം ഒരു ദിവസം നിശ്ചയിച്ചു വച്ചിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കരുണ നീ പരീക്ഷിക്കരുത്, ദൈവത്തിന്റെ ദീർഘക്ഷമ നീ പരിശോധിക്കരുത്. ഓ ഹല്ലേലൂയ, പ്രമാണത്തിലേക്ക് മടങ്ങി വരിക. ഈ നാളുകളിൽ ആത്മീയ കൂട്ടായ്മകൾ പ്രമാണത്തിലേക്ക് മടങ്ങി വരട്ടെ, പ്രമാണത്തിലേക്ക് മടങ്ങി വരട്ടെ, വിശുദ്ധിയിലേക്ക് മടങ്ങി വരട്ടെ. മടങ്ങി വന്നില്ല എങ്കിൽ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ഭാരമായി തീരും. അതിനു മുൻപേ, അതിനു മുൻപേ മടങ്ങി വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാ. ഇതാ ഭാരം വഹിപ്പാൻ തയ്യാറാകുകയാ. ഉസ്സയാഹിയവും ഭാരം വഹിപ്പാൻ തയ്യാറല്ല, അവരിതാ മറ്റു പല രീതികൾ അവലംബിക്കുകയാ. എന്നാൽ ഭാരം വഹിക്കുന്നവരെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വേദഭാഗം കൂടെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2:3, അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 2:3, അതിന്റെ 3 മുതലുള്ള വാക്യം. യെസ്. ആ ആ ആ യെസ് ആ യെസ് മതി, നമുക്ക് സംഭവം അറിയാമല്ലോ. ഇവിടെയും ഭാരം വഹിക്കുന്ന ഒരു കൂട്ടരെ, നമ്മൾ ഭാരം വഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാരം വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരെ ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. എത്ര പേരാ? നിങ്ങൾ എന്നോട് എന്താ പ്രതികരിക്കാത്തത്? 4 ആൾ. പ്രൈസ് ദ ലോർഡ്. ഇവൻ വീട്ടിൽ കിടന്നുറങ്ങിയവനാ, തളർവാദം പിടിച്ച്. എങ്കിലും ഈ 4 പേർക്കൊരു വിശ്വാസമുണ്ട്, ഇവനെ എടുത്ത് യേശുവിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊള്ളാം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവരെ ആരും എടുക്കാൻ തയ്യാറല്ല. നമ്മുടെ നാട്ടിലെയാണെങ്കിൽ ഒന്നീ ആലുക്കാസുകാരനെയോ കോട്ട അയ്യപ്പാസുകാരനെയോ അല്ലെങ്കിൽ ഉന്നത കുടുംബത്തിൽപ്പെട്ടവനെയൊക്കെ ആണെങ്കിൽ എടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. വല്ല പാവപ്പെട്ടവൻ എടുക്കാൻ ആളെന്തില്ല? ഇല്ല. ഇവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തവൻ ആര്? ഈ തളർവാദ രോഗി. അവരെയും ചുമന്നുകൊണ്ട് 4 ആൾ വരിക, ഭാരം ചുമക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു കട്ടിലേൽ കിടക്കുന്ന ഒരാളെ എടുത്തുകൊണ്ട് പോകാൻ എത്ര പേര് വേണം? പൊതുവെ 4 പേര് വേണം. 4 പേരും 4 മൂലയ്ക്ക് എന്ത് ചെയ്യുന്നത്? പിടിക്കുന്നത്. എന്നാൽ ആ 4 പേരിൽ 4 പേരും 4 ഹൈറ്റാണെങ്കിൽ ഒരാൾക്ക് പാസ്റ്ററിൻ്റെ എത്ര ഹൈറ്റ്, ഒരാൾ എൻ്റെ എത്രയുള്ള ഹൈറ്റ്, ഇങ്ങനെയുള്ള 4 പേരാണെങ്കിൽ
ഈ കട്ടിലെ കിടക്കുന്നവൻ്റെ സ്ഥിതിയെന്ന് ഓർത്ത് നോക്കിയേ. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവൻ എന്ത് ചെയ്തോണ്ടിരിക്കുക, ഇങ്ങനെ മറിഞ്ഞോണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഇനി അടുത്തത്, ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഒരു കൂട്ടം ജനം മുമ്പിൽ നിൽക്കുകയാ. അവർ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് ഇവനെ എടുത്തോണ്ട് പോകുന്നത്? അവർ പിന്മാറിയോ? ഇല്ല, ഐക്യതയോടെ നാല് പേര് മുമ്പോട്ട് പോകയാ. ഈ കാലഘട്ടത്തിലാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയവനെ പൊക്കി എടുത്തോണ്ട് വരും. എങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന് അറിയാമോ? യേശുവിൻ്റെ അടുത്തോട്ടാണ് കൊണ്ടുവന്നത്. ഈ കൊണ്ടുവരുന്ന വഴിക്ക് വെച്ച് നാല് പേര് നാല് അഭിപ്രായക്കാരാ. ഏതെങ്കിലും ഒരുത്തൻ ഇട്ടിട്ട് അങ്ങ് പോകും, അല്ലെ, ഒരുത്തൻ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. ചുരുക്കി പറഞ്ഞ ചുമക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ എല്ലാം കൂടെ ഇവനെ കൊണ്ട് എവിടെ ഇടും? വഴിയിലിടും. അവൻ കിടന്നുകൊണ്ട് ചിന്തിക്കും, ദൈവമേ, പണ്ട് കിടന്നെടുത്ത് കിടന്നായിരുന്നെങ്കിൽ സ്വസ്ഥമായിട്ട് കിടക്കാമായിരുന്നു. ഇവന്മാരെല്ലാം കൂടെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയതാ. ഇതാ ഇപ്പം ഞാൻ അവിടെ കിടക്കുക, വഴി കിടക്കുക. പലരുടെയും ജീവിതം ഇങ്ങനായി തീർന്നുകൊണ്ടിരിക്കുക. അതല്ല നമുക്ക് വേണ്ടത്. പ്രൈസറോ, ഐക്യതയോടെ, സ്നേഹത്തോടെ, കൂട്ടായ്മയോടെ, അന്യോന്യം കരങ്ങളെ കോർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, ഓ പാവപ്പെട്ടതിന് വേണ്ടി അധ്വാനിക്കുന്ന, ഐക്യത നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവത്തിന് ഈ നാളുകളിൽ ആവശ്യം. ഐക്യതോടെ വന്നപ്പോൾ എതിർപ്പുണ്ട്, അതിനെല്ലാം തരണം ചെയ്ത് അവർ ഇതാ വരികയാണ്. അവർ വീടിന്റെ മേൽക്കൂര എന്ത് ചെയ്തു? പൊളിച്ചു. യേശു ഇരുന്ന മുറിയിലേക്ക് ഇറക്കി വെക്കുകയാ. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു വീടുണ്ട് ഈ അമേരിക്കയിൽ, മനോഹരമായി പണിഞ്ഞിരിക്കുന്ന വീട്. പൊതുവേ യേശു നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? ഏറ്റവും നല്ല മുറിയിലായിരിക്കുന്നത്. മേപ്പോട്ട് നോക്കിയാൽ നന്നായിട്ട് മോടി പിടിപ്പിച്ചിട്ടുള്ള വീട്. ഒരുത്തൻ, കുറച്ച് പേര് ചേർന്ന് ഒരുത്തനെ എടുത്തോണ്ട് വരിക, നാല് ചുറ്റും ആള് കൂടിയേക്കുക. മേൽക്കൂര പൊളിക്കാൻ നമ്മൾ സമ്മതിക്കുവോ? അതി കുറഞ്ഞുള്ളത് മതി എന്ന് പറയും. എന്നാൽ ആ വീട്ടുകാരനെ സംബന്ധിച്ചെടുത്തോളം മേൽക്കൂര പൊളിഞ്ഞാലും വേണ്ടുകയല്ല, ഞാൻ അധ്വാനിച്ചത് ചില നഷ്ടപ്പെട്ടാലും വേണ്ടുകയല്ല, എൻ്റെ വീടിനുള്ളിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ദർശിക്കണമെന്നുള്ള വാഞ്ചയുള്ളവനായിരുന്നു. ഒന്ന് പൊളിഞ്ഞു കിടക്കാൻ തയ്യാറുള്ളവർക്കാ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ഒക്കുന്നത്. അടുത്തത്, പ്രൈസ് ലോർഡ്, അവിടുത്തെ ആ മേൽക്കൂരയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുക. കാര്യം എന്തെന്നാൽ, പൊളിക്കാൻ തുടങ്ങിയപ്പം പൊളിഞ്ഞ മേൽക്കൂരയാണ്, അതുകൊണ്ട് അതിനകത്ത് അത്ഭുതം നടന്നത്. ഇപ്പോൾ എല്ലാം പിന്നെ കോൺക്രീറ്റാ, വല്ല ഡൈനാമിറ്റ് ഇട്ട് പൊട്ടിച്ചാൽ പോലും അങ്ങനൊന്നും പൊട്ടത്തില്ല, തകരത്തുമില്ല, അത്ഭുതം ഒട്ടും നടക്കത്തുമില്ല. പ്രൈസ് ലോർഡ്. പൊളിയാൻ തയ്യാറുള്ള മേൽക്കൂരയ്ക്കുള്ളിൽ, ആ കൂടാരത്തിനുള്ളിൽ, ആ ഭവനത്തിനുള്ളിൽ എന്റെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ശക്തി വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് വന്നപ്പം നിന്നാപാത്രങ്ങളായിട്ട ഇവർ ഈ പക്ഷപാതകാരനെ കൊണ്ടുവന്നത്. തിരിച്ചു പോകുമ്പോൾ അവർ നിന്നാപാത്രങ്ങളായിട്ടാണോ പോകുന്നത്? അല്ല, അഭിമാനത്തോടെ തല ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത്. എൻ്റെ യേശുവിന് വേണ്ടി ഐക്യത്തോടെ, സ്നേഹത്തോടെ, വിട്ടുവീഴ്ചയോടെ മുൻപോട്ട് പോകുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ മുഖം ഒരിക്കലും നിന്നാപാത്രമായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തല ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുവാൻ ദൈവം നിനക്ക് കൃപ നൽകിത്തരും. ഞാൻ ആദ്യം വായിച്ച വേദഭാഗത്തിലേക്ക് അതിവേഗം മടങ്ങി വരുമാറാകട്ടെ. ഇതാ യോസേപ്പും നിക്കോദിമോസും യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് വരിക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലാണെങ്കിൽ ശവമടക്കുന്ന സമയത്ത് അപ്പച്ചന്മാരുടെ അടുത്ത് നിൽക്കാമെങ്കിൽ പല അഭിപ്രായം കേൾക്കാം. കുഞ്ഞുങ്ങളെ തല എവിടെ ആയിരിക്കണം, കാലെവിടെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം അഭിപ്രായങ്ങളാണെന്നറിയാമോ? ഇവരങ്ങനെ ആയിരുന്നോ? ഒറ്റ ആശയമുള്ളവരായിരുന്നു. പല ആശയങ്ങളാകുമ്പം ശരീരം എവിടെ കിടക്കും? ക്രൂശി കിടക്കും, അല്ലെങ്കിൽ വഴിയിൽ കിടക്കും. എന്നാൽ ഒറ്റ ആശയമേ അവർക്കുള്ളായിരുന്നു, സമയത്തിന് മുൻപേ യേശുവിൻ്റെ ശരീരം എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഇന്ന് എന്തുകൊണ്ട് ഐക്യതയില്ലാത്തത്? എന്തുകൊണ്ടാ? സമയത്തെക്കുറിച്ച് ബോധമില്ല. നാളത്തേത് നിന്റേതാന്ന് പറയാൻ ഒക്കത്തില്ല പ്രിയപ്പെട്ടവരെ. നീ എത്ര ആരോഗ്യമുള്ളവനെങ്കിലും, നീ എത്ര സൗന്ദര്യമുള്ളവനെങ്കിലും, നീ എത്ര പണക്കാരനെങ്കിലും, നാളത്തേത് നിന്റേതെന്ന് പറയാൻ ഒക്കത്തില്ല. യെസ്. എന്നാൽ ഇന്ന് നിനക്ക് ദൈവം ഒരു സമയം തന്നേക്കുക. അടുത്ത ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ നീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നറിയത്തില്ല. എന്നാൽ ആ സമയത്തിനുള്ളിൽ അന്യോന്യം സ്നേഹിപ്പാൻ വേണ്ടി ദൈവം നൽകി തന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട്, ഐക്യതയോടെ, കരങ്ങളെ കോർത്തു പിടിച്ചുകൊണ്ട്, സമയത്തെക്കുറിച്ച് ബോധത്തോടെ എന്റെ യേശുവിന്റെ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ദൈവത്തിന് ആവശ്യം. ഈ നാളുകൾ എന്തുകൊണ്ട് ഐക്യത ഇല്ല എന്ന് ചോദിച്ചാൽ, സമയത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാ.
അന്യോന്യം പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല, അന്യോന്യം ഇടറി നിൽക്കാൻ നമുക്ക് സമയമില്ല. ലഭിച്ചിരിക്കുന്ന ആയുസ്സിനുള്ളിൽ എൻ്റെ യേശുവിന് വേണ്ടി അധ്വാനിക്കേണ്ട വ്യക്തി ജീവിതങ്ങളെ എൻ്റെ യേശു അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ഒരേ ആശയം, സമയത്തെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്. അടുത്തത്, അവരടുത്തൊരു കാര്യം ചെയ്യുക, ഈ യേശുവിൻ്റെ ശരീരം കൊണ്ട് വന്ന് നന്നായി അവർ തുടച്ച് വൃത്തിയാക്കുക, അതിനെ അവർ കഴുകുകയാണ്. ആരാണ്? യോസേപ്പും നിക്കോദിമോസും. യഹൂദന്മാരുടെ മര്യാദ പ്രകാരമാണ് അതിനെ കഴുകി തുടച്ച് വൃത്തിയാക്കുകയാണ്. അവരുടെ ഉള്ളിൽ ആഗ്രഹം എന്തെന്നറിയാമോ? യഹൂദ പടയാളികൾ കാർക്കിച്ച് തുപ്പിയ തുപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അശുദ്ധിയുടെ കണങ്ങൾ അവർ തുടച്ച് വൃത്തിയാക്കുകയാണ്. എൻ്റെ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ അത് കാത്തു സൂക്ഷിപ്പാനുള്ള ഉത്തരവാദിത്വം ചില യോസേപ്പുമാരെ നിക്കോദിമാസിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ നാളുകൾ അശുശ്രൂഷ ചെയ്യാൻ നമുക്ക് കഴിയുന്നുവോ? നമ്മുടെ സഭയിൽ അശുദ്ധി പറ്റിപ്പിടിക്കാതെ, അകർത്യം പറ്റിപ്പിടിക്കാതെ, പാപം പറ്റിപ്പിടിക്കാതെ അതിനെ യേശുവിന്റെ ശരീരമാകുന്ന സഭയെ കഴുകി വൃത്തിയാക്കുവാൻ നമുക്ക് കഴിയുന്നോ പ്രിയപ്പെട്ടവരെ? പ്രൈസ്റോൾ, അതോ അശുദ്ധി പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിന് കൂട്ടു നിൽക്കുകയാണ്. അടുത്തത്, അവരൊരു കാര്യം ചെയ്യുകയാണ്, വിലപിടിപ്പുള്ള സുഗന്ധവർഗം കൊണ്ടുവന്ന് ഇതാ യേശുവിൻ്റെ ശരീരത്തിൽ ഒഴിക്കുകയാണ്. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒരു ശവത്തിന് വേണ്ടിയിട്ടാ അല്ലേ? ആണോ? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. യെസ്, ഒരു ശവത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. എന്തെങ്കിലും തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണോ? അല്ല, സ്വാർത്ഥതയില്ലാതെ എന്റെ യേശുവിന്റെ ശരീരത്തിന് വേണ്ടി കൊടുക്കുന്നവനെയാ ഈ നാളുകൾ എന്റെ ദൈവത്തിന് ആവശ്യം. 5000 രൂപയും കൊടുത്തിട്ട് 50,000 രൂപയുടെ പബ്ലിസിറ്റി ചെയ്യുന്നവരല്ല. സ്വാർത്ഥതയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ എന്റെ യേശുവിന്റെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നവരെയാണ് എന്റെ യേശുവിന് ആവശ്യം. അടുത്തത്, ഈ സുഗന്ധവർഗം എല്ലാടെ കൊണ്ടുവന്ന് എന്തിനാ യേശുവിന്റെ ശരീരത്തിൽ ഒഴിച്ചത്? അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും എന്റെ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരരുത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രൈസ് ലോർഡ്. എൻ്റെ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നിന്ന്, എൻ്റെ യേശുവിൻ്റെ ശരീരമാകുന്ന പുതിയ നിയമസഭയിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരാതെ സുഗന്ധപൂരിതമാക്കി അതിനെ നിലനിർത്തണമെന്നുള്ള വാഞ്ച അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവസഭയ്ക്കുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് കൊട്ടിഘോഷിച്ച് ഓ ദേശം മുഴുവനും ഓ അത് നാറുമാറാക്കുന്നവരെയല്ല ഈ നാളുകൾ ദൈവത്തിന് ആവശ്യം. ഓ ദൈവം എനിക്ക് തന്നിരിക്കുന്ന സഭ, എൻ്റെ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ, അത് സുഗന്ധപൂർണമായി തീരണമേ എന്ന് വാഞ്ചിക്കുന്നവരെയാണ് ഈ നാളുകൾ എൻ്റെ ദൈവത്തിന് ആവശ്യം. സുഗന്ധപൂർവമായി അതിനെ കാത്തു സൂക്ഷിപ്പാൻ പരിശ്രമിക്കുന്ന യോസേപ്പും നിക്കോദിമോസും. പ്രൈസ് ലോർഡ്. മാത്രമല്ല, യോസേപ്പ് ഒരു കാര്യം ചെയ്തു, തനിക്ക് വേണ്ടി വെട്ടി ഉണ്ടാക്കിയിരുന്ന മനോഹരമായ കല്ലറയും എൻ്റെ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും വിട്ടുകൊടുത്താൽ ദൈവം ഒരിക്കലും കടക്കാരനല്ല. നീ യേശുവിന് വേണ്ടി കല്ലറ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കല്ലറയിൽ എന്നും കയറിയിരിക്കുന്ന യേശുവല്ല എൻ്റെ യേശു. നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ മഹത്വീകരിച്ച്, അതിനെ മഹത്വീകരിച്ച് നിന്റെ കരങ്ങളിൽ മടക്കിത്തരുന്ന ദൈവമാണ് ഈ ദൈവം. യെസ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ 3 മണിക്കൂറിനുള്ളിൽ ഇവർ ഈ ശുശ്രൂഷ ചെയ്തു. കല്ലറ വെച്ച് കഴിഞ്ഞപ്പോൾ റോമാ പടയാളികൾ കടന്നു വന്നു. റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര എന്റെ യേശുവിന്റെ കല്ലറയ്ക്കു മീതെ പതിച്ചു. മാത്രവുമല്ല, ഒരിക്കലും യേശു ഉയർത്തെഴുന്നേൽക്കാതിരിക്കുവാൻ വേണ്ടിയതെല്ലാം അന്നത്തെ ലോക ഗവൺമെന്റ് ചെയ്തു. ലോക പ്രശസ്ത ചരിത്രകാരനായിരിക്കുന്ന ഡോക്ടർ ഐഷു ഇപ്രകാരമാണ് പറഞ്ഞേക്കുന്നത്. ഏകദേശം 400 ലോക ചരിത്രകാരനായ ഡോക്ടർ ഐഷുവിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ബൈബിളിലുള്ള ചരിത്രമല്ല പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ചരിത്രത്തിൽ എഴുതി വെച്ചേക്കുന്നത്, ഏകദേശം 400 പടയാളികൾ യേശുവിന്റെ കല്ലറയ്ക്ക് മുൻപിൽ കാവൽ നിൽക്കുകയാണ്. യേശു ഉയർക്കാതിരിക്കാൻ വേണ്ടിയതെല്ലാം അവർ ചെയ്തു. യേശുവിന്റെ ശരീരം ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയതെല്ലാം അവർ ചെയ്തു വെച്ചു. എന്നാൽ പുനരുത്ഥാനത്തിന്റെ സമയമെത്തിയപ്പോൾ, ഉയർപ്പിന്റെ സമയമെത്തിയപ്പോൾ, ലോകമടക്കി വച്ചിരുന്ന സകല മുദ്രകളെയും പൊട്ടിച്ചുകൊണ്ട് തേജോമയനായി എന്റെ യേശു പുറത്തു വന്നുവെന്ന് ലോക ചരിത്രകാരൻ ഡോക്ടർ ഐഷു തന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ. മാത്രവുമല്ല, അവിടെ നിന്ന് കരുത്തരായ റോമൻ പടയാളികൾ അനേകരും ഒന്നിന് പുറകെ ഒന്നായി ഈ ബഹുവിധ വിശേഷങ്ങളാൽ നിറയപ്പെട്ട അത്ഭുതകരമായ ഈ സംഭവം കണ്ടുകൊണ്ട് മയങ്ങി മയങ്ങി താഴെ വീഴുകയായിരുന്നു. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ യേശുവ, എന്റെ യേശു മരണത്തിന്മീതെ ജയം നേടിയ യേശുവ, എന്റെ യേശുവിന്റെ അത്ഭുതത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ, അത് അതിശയത്തിന്റെ ശക്തിയാണ്. ഓ ജോസേപ്പ്, നിക്കോദിമോസേ, നിങ്ങളുടെ അധ്വാനം വെറുതെയായില്ല. ഉയർത്തെഴുന്നേറ്റ എന്റെ യേശുവിന്റെ ശക്തി എന്റെ ജീവിതത്തിലും പലപ്പോഴും എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്തത് ഒരു കാര്യം മനസ്സിലാക്കുക, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആരാ? യേശുവിന്റെ ശിഷ്യന്മാരാണോ? അല്ല. യോഹന്നാനാണോ? അല്ല. പത്രോസാണോ? അല്ല. മറിയയാണോ? അല്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ലോകത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ യോസേപ്പും നിക്കോദിമോസുമായിരിക്കും. കാര്യം അറിയാതെയാണെങ്കിൽ കൂടുതലൊന്നും അറിയത്തില്ലെങ്കിൽ, കൂടുതൽ പാരമ്പര്യമില്ലെങ്കിലും, അറിയാതെ യേശുവിന്റെ ശരീരത്തിന് വേണ്ടി അധ്വാനിപ്പാൻ ഇടയായി തീർന്നല്ലോ എന്നോർത്ത് അവരുടെ ഉള്ളം പിടച്ച് വികസിക്കുകയാ. നിന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല, നിന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല, നിന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല. ദൈവത്തിന് വേണ്ടി ചെയ്തത് ഓർത്ത് നീ സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് വേണ്ടി നീ അധ്വാനിച്ചതോർത്ത്, ദൈവത്തിന് വേണ്ടി നിന്ന് സഹിച്ചതോർത്ത്, ദൈവത്തിന് വേണ്ടി സങ്കടങ്ങളും യാചനകളും അനുഭവിച്ചതോർത്ത് നീ സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഇവരെയാ. ഞാൻ ഇന്ന് പകൽ വേളയിൽ വിളിച്ചു പറയുന്ന എൻ്റെ യേശുവിൻ്റെ ശക്തി കുറഞ്ഞ പോയ ശക്തിയല്ല, മരിച്ചു പോയ ശക്തിയല്ല, ഇന്നും 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 അത്ഭുതം ചെയ്യുന്നതാണ്. ഇവിടെയും അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ശക്തിയാ. അനേക ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ഇന്ന് ഈ ശക്തിയുടെ അനുഭവം വളരെ കൂടുതലാ. ചില നാളുകൾക്ക് മുൻപ് ഞാൻ ആന്ധ്രയിലെ കാക്കിനാട എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവചനം സംസാരിപ്പാൻ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം എനിക്ക് വിസ്മരിപ്പിക്കുവാൻ കഴിയത്തില്ല. ഞാൻ അനുഭവം കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ കുറിച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിക്കുന്ന യേശുവിന്റെ ശക്തിയെ കുറിച്ചിട്ടാണല്ലോ. ആന്ധ്രയിലെ കാക്കനാടയിൽ ഒരു കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാൻ പോയതിന് ശേഷം ആ സൺഡേയിൽ ഒരിടത്ത് ആരാധനയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും 100-200 പേരുള്ള ഒരു ചെറിയ ചർച്ച ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ പോയത്. പക്ഷേ ആ ആരാധന സ്ഥലം എന്ന് പറയുന്നത് ഉപ്പട എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കാക്കിനാട എന്ന് പറയുന്ന സ്ഥലത്ത്, ആന്ധ്രയിലാണ് കാക്കിനാട എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമുള്ള ഉപ്പട എന്ന് പറയുന്ന ഗ്രാമമാണ്. ഞാൻ ആ ഗ്രാമത്തിൽ ഏകദേശം 1 കിലോമീറ്റർ ദൂരെ ചെന്നപ്പോൾ തന്നെ ആരാധനയുടെ വലിയ ആരവം കേൾക്കാം. ചെന്നപ്പോൾ കാണാം ഏകദേശം 5000-ത്തോളം ആളുകൾ ഇരുന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ആരാധിക്കുകയാണ്. എന്തായാലും അന്ന് ഞാൻ അവിടെ ദൈവം നിന്ന് സംസാരിച്ചു. വളരെ വലിയ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അവിടെ നടക്കുന്നത് കാണുവാൻ കൃപയാൽ ദൈവം ഭാഗ്യം നൽകി തന്നു. അതിനുശേഷം പാസ്റ്റർ ആരാധന എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും 5000 പേരുള്ളൊരു സഭയുടെ ശുശ്രൂഷനായി നിൽക്കണമെങ്കിൽ അതനുസരിച്ച് ശക്തിയും അല്ലെങ്കിൽ അതനുസരിച്ച് കഴിവും പ്രാഗൽഭ്യവും ഒക്കെ ഉള്ള ഒരാളായിരിക്കണമല്ലോ. ഞാൻ എന്നെ കൊണ്ടുപോയവരെടുത്ത് ചോദിച്ചു, എവിടെയാ പാസ്റ്റർ? അദ്ദേഹം പറഞ്ഞു, ദേ ആ നിൽക്കുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ കാണാം 80 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു വൃദ്ധൻ, അതും താറൊക്കെ ഉടുത്ത്, അതായത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അറിയാം, താറൊക്കെ ഉടുത്ത് വിറച്ച് വിറച്ച് കൊണ്ട് ഒരു പാവ മനുഷ്യൻ ആ വേദിയുടെ അരികിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു, അതാണ് ഇവിടുത്തെ മെയിൻ പാസ്റ്റർ. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. ഉടനെ എന്നോട് പറഞ്ഞു, മറ്റൊരു അത്ഭുതം കൊണ്ടുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, ഇദ്ദേഹത്തിന് എഴുതാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. ക്യാൻ യു ഇമാജിൻ?
അയ്യായിരം മെമ്പേഴ്സ് ഉള്ള സഭയുടെ പാസ്റ്റർക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്ന്. എനിക്ക് അത്ഭുതം കൂടി.
മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ ദൈവദാസന്റെ കരങ്ങൾ പിടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്റ്ററോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഞങ്ങളുടെ ഒരിടത്ത് എന്നിട്ട് സംസാരിച്ചു. മറ്റു ചിലരും ആ ദൈവദാസന്റെ ചരിത്രം എന്നോട് പറഞ്ഞു. ഇങ്ങനെയാണത്, ഞാൻ ചെല്ലുന്നതിന് ഏകദേശം 50 വർഷക്കാലം മുൻപാണ് ആ ദൈവദാസൻ ആ ഗ്രാമത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആരോ ഒരാൾ ഇദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. ഈ സുവിശേഷങ്ങളോട് അല്ലെങ്കിൽ ഈ പാസ്റ്ററോട് അതിനു മുൻപ് താൻ പാപിയായിരുന്ന സന്ദർഭത്തിൽ സുവിശേഷം പറഞ്ഞു. അന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ കള്ളിയെത്തുന്ന പരിപാടിയാണ്. കള്ളിയെത്തിക്കൊണ്ട് നടക്കുന്ന വേളയിൽ ആരോ പറഞ്ഞു, യേശുവ യഥാർത്ഥ ദൈവം, യേശുവ സത്യദൈവം. ഈ പാവപ്പെട്ടിച്ച മനുഷ്യൻ അത് അതേപോലെ അങ്ങ് വിശ്വസിച്ചു. പുള്ളിക്ക് വലിയ സന്തോഷമായി. അന്നേരം തന്നെ പുള്ളിയുടെ ഉള്ളിൽ ഒരു സന്തോഷം. ഇത് മറ്റുള്ളവരോട് പങ്കുവെക്കണം. എഴുത്തും അറിയത്തില്ല, വായന അറിയത്തില്ല, സുവിശേഷം പറയാനും അറിയത്തില്ല. 20 വർഷം ഈ മനുഷ്യൻ തൻ്റെ സഹോദരി ഒരു നേരം കൊടുത്ത് ആഹാരം കഴിച്ചുകൊണ്ട് വിവിധ ഭവനങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞു. ആരും രക്ഷിക്കപ്പെട്ടില്ല. നമ്മളൊക്കെ ആണെങ്കിൽ 20 പോയിട്ട് 2 മാസം കഴിയുമ്പോൾ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ തളർന്നു പോകും. ഇദ്ദേഹം നിർത്തിയില്ല, 20 വർഷവും ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മനുഷ്യൻ അവരുടെ ഭവനത്തിനടുത്തുള്ള ഒരു ധനികൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞ ഉടനെ ആ ധനാഠ്യൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഉപദേശി, എനിക്കൊരു 5-6 ഏക്കർ വസ്തു കിടപ്പുണ്ട്. അതിനകത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ചില ബിൽഡിങ്ങും ഉണ്ട്. അതിനകത്ത് ആരെങ്കിലും കയറിക്കഴിഞ്ഞാൽ ഭൂതപ്രേത പിശാചുക്കൾ അവനെ അങ്ങ് കൈകാര്യം ചെയ്യുക. നിങ്ങൾ പറഞ്ഞല്ലോ യേശുവിന് ശക്തിയുണ്ടെന്ന്. ഒരു കാര്യം ചെയ്തോ, വേണമെങ്കിൽ പ്രാർത്ഥിച്ച് അതങ്ങ് എടുത്തോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ കഴിവില്ല, പ്രാപ്തിയില്ല, എഴുതാനറിയത്തില്ല, വായിക്കാനറിയത്തില്ല, നേരെ ആ വസ്തുവിലേക്ക് ചെന്ന് മുട്ടുമടക്കി. മുട്ടുമടക്കിയതും ഒന്നിനു പുറകെ ഒന്നായിട്ട് അന്ധകാര ശക്തികൾ ഈ മനുഷ്യന് നേരെ പാഞ്ഞു വന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ്, പിശാചുക്കളെ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം യേശുണ്ട്. നിനക്കൊന്നും എന്നെ ജയിക്കാനും ഒക്കത്തില്ല. അവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്ന അന്ധകാര ശക്തികൾ മുട്ടുമടക്കി. ഈ ഒറ്റ സംഭവത്തോടെ ആ ദേശത്തുള്ള ഏകദേശം 50% ആളുകൾ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. നിനക്ക് കഴിവ് വേണമെന്നില്ല, നിനക്ക് പ്രാപ്തി വേണമെന്നില്ല, നിനക്ക് ബുദ്ധിശക്തി വേണമെന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി നിന്റെ മീതെ വ്യാപരിക്കുമെങ്കിൽ, അവൻ നിന്നെ ശക്തനാക്കുന്നവനാണ്.
എഴുത്തും അറിയത്തില്ല, വായന അറിയത്തില്ല. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ആ ഹോളിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തളർവാദ രോഗികളെ കൊണ്ട് കിടത്തിയേക്കും. അപ്പോസ്തോലി കാലത്തെ ശുശ്രൂഷ ഞാൻ അവിടെ ദർശിച്ചു. ഈ മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ ഉണ്ടാകുമ്പോൾ ഓടി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് തളർവാദ രോഗിയെ തൊട്ടിട്ട് പറയും, യേശു നിന്നെ സുഖമാക്കി, എഴുന്നേറ്റ് പോ. അവിടെ കാല് നീണ്ടു വരട്ടെ, കൈ നീണ്ടു വരട്ടെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് കൊണ്ടുവന്ന് ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ഒന്നുമില്ല. എഴുന്നേക്കെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ചാട്ടി എഴുന്നേൽക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത് ഈ നാളുകളിൽ. അഭിഷേകത്തിൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ മ്യൂസിക് ഇൻസ്ട്രുമെൻസിനൊന്നും എതിരല്ല കേട്ടോ, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്, എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓ ഹാലല്ല, ആത്മാവിൻ്റെ ശക്തിയാണ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യം. അടുത്തൊരു കാര്യം എന്നെ അതിലും ഞെട്ടിച്ചു, അതിതാണ്. ഒരു ഡയറക്ടർ ബോർഡില്ല, കമ്മിറ്റിയില്ല, ഒന്നുമില്ല. ഞാൻ ഇതിനൊന്നും എതിരല്ല, ഇതിനല്ല ഞാനും അങ്ങോ കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് വേറെ കാര്യമാ. ഇവാഞ്ചലിസത്തിന് സ്പെഷ്യൽ ബോർഡുമില്ല. ആന്ധ്ര മുതൽ ഒറീസ വരെ കിടക്കുന്ന കടൽ തീരത്ത് നിന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം പേരെയാണ് ഈ മനുഷ്യന്റെ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുവാനിടയായി തീർന്നത്. എന്റെ വിദ്യാഭ്യാസമല്ല സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്.
നിന്റെ കഴിവല്ല ദൈവം നോക്കുന്നത്, നിന്റെ മിടുക്കല്ല ദൈവം നോക്കുന്നത്. നീ ഇണങ്ങിയ പാത്രമാണോ? ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ പാത്രമാണോ? നിന്നിലൂടെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്, നിന്നിലൂടെ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്, നിന്നിലുള്ള വിടുതലിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഒരു നിമിഷം നമുക്ക് എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ, ആരും കടന്നു പോകരുത്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ നമ്മൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ചില നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമാറാകട്ടെ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുമാറാകട്ടെ. അന്യാരാധയുടെ ശക്തികൾ, ദൂർത്തം കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, ഐക്യതയ്ക്ക് വിരുദ്ധമായി സഭയ്ക്കെതിരെ പോരാടുന്ന ദൂർത്ത ശക്തികളുടെ മീതെ നസറനായ യേശു പ്രതികാരമുള്ള നാമത്തെ ജയം നേടുകയാണ്. സമയം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. നിനക്ക് ഇന്ന് നൽകി തന്നിരിക്കുന്ന ഈ ആയുസ് നാളത്തെ നിന്റേതെന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് ഐക്യതയോട്, സ്നേഹത്തോടെ കരകളെ കോർത്തു പിടിച്ചുകൊണ്ട് ശബത്തിന് മുൻപേ, നിന്റെ വിശ്രമത്തിന് മുൻപേ, യേശുവിന്റെ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട കാലഘട്ടമായത്. യേശുവിന്റെ ശരീരം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിപ്പാൻ ദൈവം നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ ശരീരമാകുന്ന സഭയെ സുഗന്ധപൂർവ്വമായി കാത്തു സൂക്ഷിപ്പാൻ ദൈവം നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അനേകർ അവിശ്വസ്തരായിത്തീർന്ന ഈ കാലഘട്ടത്തിൽ യോസേപ്പ്, നിക്കോദിമോസേ, നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ്. എന്റെ യേശുവിന്റെ ശരീരത്തിന്റെ ഭാരം വഹിപ്പാൻ, എന്റെ യേശുവിന്റെ ശരീരത്തിന് വേണ്ടി നിന്ന് വഹിപ്പാൻ, ഓ സ്വാർത്ഥതയില്ലാതെ എന്റെ യേശുവിന്റെ ശരീരത്തിന് വേണ്ടി കൊടുക്കുവാൻ നിന്നെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. നിനക്കുള്ളതൊക്കെ നീ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുമെങ്കിൽ അത് മഹത്വീകരിച്ച് നിന്റെ കരങ്ങൾ മടക്കി തരുവാൻ ഈ ദൈവം ശക്തനാണ്. നീ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് വൃഥാവല്ല, ഓ ഹല്ലേലൂയ, നീ ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് ഓർത്ത് സന്തോഷിക്കുന്ന ദിവസം ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല, നീ ദൈവത്തിന് വേണ്ടി ചെയ്തത് ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസം നിന്റെ മുൻപിലുണ്ട്. ഈ രാവിലെ സമയം ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ജീവിക്കുന്ന യേശുവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഞാനൊരു വിടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളവർ അവരുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. മടിച്ചു നിൽക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. എന്താവശ്യമുണ്ട് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക, ഓ ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങളെ താഴ്ത്തിയിടാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, നീ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഭാരത്തോടെ, വിവിധ ആവശ്യങ്ങളോടെ നിന്റെ പാദപീഠത്തിലായിരിക്കുന്ന നിന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതേ നിമിഷത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കുമാറാകട്ടെ. ജീവിതത്തെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ. അവരുടെ ജീവിതത്തിലെ വിഷയത്തിന്മേൽ ഉത്തരം പ്രാപിക്കട്ടെ. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ രോഗത്തിന്റെ കെട്ടുകൾ മാറിപ്പോകട്ടെ. നാമ സാമദ കെട്ടുകളുടെ ബന്ധങ്ങൾ തകരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭയുടെ ഐക്യതയ്ക്കെതിരെ നിന്ന് വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ മേലും നസറനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം നേടുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ച് വിടുതലയച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അഭിഷേകം കേൾക്കുമാറാകണമേ. ആമേൻ.